2020 ജൂൺ 17 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 5-ാം പേജിൽ നിന്ന് കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. കൊറോണ, കൊലപാതകം, ആത്മഹത്യ. കോവിഡ് പോസിറ്റീവ് കേസുകൾ സംസ്ഥാനത്ത് ഭീതിജനകമാം വിധം ഉയരുമ്പോൾ കൊല്ലം ജില്ലയിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി. അപൂർവം കോവിഡ് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന കൊല്ലത്ത് ഒറ്റ ദിവസം 19 പേർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും 5-ഉം 6-ഉം പോസിറ്റീവ് കേസുകൾ വീതം ഉണ്ടാകുന്നു. ലോക്ഡൌൺ ഇളവുകളിൽ സാമൂഹിക അകലം പോലും മറന്ന് കടകളിലും മാർക്കറ്റുകളിലും ഓഫീസുകളിലും ജനം തിക്കിത്തിരക്കുമ്പോഴാണ് കോവിഡ് പോസിറ്റീവ് കേസുകളും ക്രമാതീതമായി ഉയരുന്നത്. വിദേശത്തുനിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ ഇതുവരെ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് മാത്രമാണ് സജ്ജമാക്കിയിരുന്നത്. എന്നാൽ കൂടുതൽ രോഗികൾ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൊല്ലം ജില്ലാ ആശുപത്രി കൂടി ജൂൺ 20 മുതൽ കോവിഡ് ആശുപത്രിയാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഇതിനു മുൻപ് മുഴുവൻ രോഗികളെയും ആശുപത്രിയിൽ നിന്ന് മാറ്റും. കോവിഡുമായി ബന്ധപ്പെട്ട 5 സ്പെഷ്യാലിറ്റി വിഭാഗം ഒഴികെയുള്ള ഡോക്ടർമാരെയും 1 വിഭാഗം പാരാമെഡിക്കൽ ജീവനക്കാരെയും ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികളിലേക്ക് മാറ്റും. ജില്ലാ ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുന്നതോടെ ഇവിടെ ചികിത്സ തേടിയിരുന്ന 1000-ക്കണക്കിന് പാവപ്പെട്ട രോഗികൾ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഒറ്റ ദിവസം 2 കൊലപാതകം, 2 ആത്മഹത്യ. ഒരേ ദിവസം 2 കൊലപാതകങ്ങളും 2 ആത്മഹത്യകളും. അടുത്ത ദിവസം മറ്റൊരു കൊലപാതകം. 2 കൊലപാതകങ്ങളും 2 ആത്മഹത്യകളും നടന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. ജില്ലയ്ക്ക് കറുത്ത ദിനമായത്. ലോക്ഡൌൺ കാലത്ത് കുറ്റകൃത്യങ്ങൾ നന്നേ കുറഞ്ഞതിന്റെ ആശ്വാസത്തിലായിരുന്ന ജില്ലാ നിവാസികൾക്ക് ഇളവുകൾ അനുവദിച്ചതോടെ കുറ്റകൃത്യങ്ങൾ പലിശയും ചേർത്ത് നടക്കുന്നതിന്റെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ദാരുണവും ക്രൂരവുമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകും മുമ്പെയാണ് വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നത്. അഞ്ചൽ ഏറത്ത് ഉത്രയെ പാമ്പിനെക്കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളമാകെ ചർച്ചയാകുന്നതിനിടെയാണ് അഞ്ചലിൽ തന്നെ മറ്റൊരു കൊലപാതകം നടന്നത്. അഞ്ചൽ ഇടമുളയ്ക്കൽ കൈപ്പള്ളി ജംഗ്ഷന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന സജിനിയാണ് ഭർത്താവിന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് സജിനിക്ക് ഭർത്താവ് സുനിലിന്റെ മർദ്ദനമേറ്റത്. ഭാര്യ മരിച്ച വിവരം സുനിൽ അറിയുന്നത് ബുധനാഴ്ച പുലർച്ചെയാണ്. മനോവിഷമത്തിൽ അയാൾ രാവിലെ 7-ഓടെ തൂങ്ങി മരിക്കുകയായിരുന്നു. കൊല്ലം കടപ്പാക്കടയിൽ ഗുണ്ടാസംഘത്തിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ച വാർത്ത കേട്ടാണ് ബുധനാഴ്ച കൊല്ലം ഉണർന്നത്. കിളികൊല്ലൂർ SV ടാക്കീസിന് സമീപം കോതേത്ത് നഗർ 51-ൽ കിച്ചു എന്ന ഉദയകിരണാണ് കൊല്ലപ്പെട്ടത്. 25 വയസ്സായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ പുളിക്കട സ്വദേശി മൊട്ടവിഷ്ണുവും സംഘവുമാണ് കൊലപാതകത്തിന് പിന്നിൽ. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഉദയകിരണിന്റെ കൊലയ്ക്ക് പിന്നാലെ ഒരു സംഘം ആളുകൾ മൊട്ടവിഷ്ണുവിന്റെ വീടാക്രമിച്ചു. പിന്നാലെ മറ്റൊരു സംഘം ഉദയകിരണിന്റെ സുഹൃത്തിനെയും ആക്രമിച്ചു. അന്ന് ഉച്ചയോടെയാണ് പരവൂർ പൂതക്കുളത്ത് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായ പൂതക്കുളം പന്നിവിളക്കിഴക്കതിൽ 50 വയസ്സുള്ള സത്യവതി ബാങ്കിനകത്ത് വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ജീവനൊടുക്കിയത്. ജോലിയിൽ സ്ഥിരപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആത്മാഹൂതി. അടുത്ത ദിവസമായ ജൂൺ 4-നാണ് കൊല്ലം അഞ്ചാലുംമൂട്ടിൽ വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന യുവാവിനെ സുഹൃത്ത് വിളിച്ചിറക്കി അടിച്ചുകൊന്നത്. കുരീപ്പുഴ തണ്ടേക്കാട് കോളനി കലാരഞ്ജിനി നഗർ 147-ൽ മാർസലിന്റെ മകൻ 35 വയസ്സുള്ള ജോസ് മാർസലാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും പ്രദേശവാസിയുമായ ശിവപ്രശാന്ത് അഞ്ചാലുംമൂട് പോലീസിൽ കീഴടങ്ങി. നിർമ്മാണ തൊഴിലാളികളായ ഇരുവരും മദ്യപിച്ച ശേഷമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ട്രോളിംഗ് നിരോധനം തുടങ്ങി. 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നതോടെ മത്സ്യമേഖലയിൽ ആരവം ഒഴിഞ്ഞു. കടൽ ഇളക്കിമറിച്ചുള്ള മത്സ്യബന്ധനത്തിനാണ് താൽക്കാലിക വിരാമം. മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ കൊല്ലത്തെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളായ നീണ്ടകര, ശക്തികുളങ്ങര, അഴീക്കൽ എന്നിവിടങ്ങളിൽ ട്രോളിംഗ് ബോട്ടുകൾക്ക് വിശ്രമകാലമാണ്. ജില്ലയിൽ 2500-ലധികം ട്രോളിംഗ് ബോട്ടുകളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഏറ്റവുമധികം ബോട്ടുകളുള്ള ശക്തികുളങ്ങരയിൽ ബോട്ടുകൾ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി. കോവിഡുമായി ബന്ധപ്പെട്ട് ലോക്ഡൌൺ ആയിരുന്നതിനാൽ 2 മാസത്തോളം മത്സ്യബന്ധന മേഖലയിൽ വറുതിയുടെ കാലമായിരുന്നു. പിന്നാലെ വന്ന ട്രോളിംഗ് നിരോധനം കൂടിയായതോടെ മേഖല കൂടുതൽ വറുതിയിലാകുമെന്നാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാകും കടലിലേക്ക് പോവുക. ഇളവുകളിൽ ജനജീവിതം തളിർക്കുന്നു. ലോക്ഡൌൺ ഇളവുകൾ കൂടുതൽ പ്രഖ്യാപിച്ചതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തി. പൊതുഗതാഗതം സാധാരണ നിലയിലാവുകയും ഓഫീസുകളും കച്ചവട സ്ഥാപനങ്ങളും പൂർണമായും തുറക്കുകയും ചെയ്തതോടെ പൊതു ഇടങ്ങളിലേക്ക് തിരക്കേറി. കോവിഡ് കേസുകൾ കൂടുതലായി വരുന്നതിന്റെ അപകടം നിലനിൽക്കുന്നുവെങ്കിലും സാമൂഹിക അകലം പാലിക്കുന്നതിലും മാസ്ക് ധരിക്കുന്നതിലും ജനങ്ങൾ വിമുഖത കാട്ടുന്നതിലെ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ ലക്ഷണങ്ങൾ ഇതുവരെ കണ്ടുതുടങ്ങിയിട്ടില്ലെന്നത് മാത്രമാണ് താൽക്കാലികമായ ആശ്വാസം നൽകുന്നത്. കാലവർഷം കനത്തു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ജില്ലയിലെങ്ങും കനത്ത നാശനഷ്ടമുണ്ടായി. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നതിനാൽ മരങ്ങൾ കടപുഴകുന്നതും കാർഷിക വിളകൾ നശിക്കുന്നതും കെടുതികളുടെ തോത് ഉയർത്തുന്നു. മരച്ചില്ലകൾ വീണ് വൈദ്യുതി തടസ്സവും വ്യാപകമാണ്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ റവന്യൂ വകുപ്പ് അധികൃതർ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.